രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 4:6 2 Corinthians 4:6
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
അപ്പോസ്തലനായ പൗലോസ് തന്റെ വ്യക്തിപരമായ ജീവിതവും അതേപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഈ വചനത്തിൽ നാം കാണുന്നത്. ഹൃദയത്തിൽ എന്താണ് നടന്നത്? യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ എന്താണ് നടന്നത്? ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. ദൈവം തന്റെ ദൈവമാണ് എല്ലാ സൃഷ്ടിയുടെയും തുടക്കം, അല്ലെങ്കിൽ സൃഷ്ടിതാവ്. ഹി ഈസ് ദ ക്രിയേറ്റർ, ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:3. ദൈവം തന്റെ സൃഷ്ടിപ്പ്, പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ തന്റെ സൃഷ്ടികർമ്മം തുടക്കം ഇട്ടപ്പോൾ ദൈവം ആദ്യം ചെയ്ത കാര്യമാണ് ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. അതിന്റെ 4 വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചം ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേർ വിളിച്ചു. അപ്പോൾ വെളിച്ചം എന്ന് നമ്മൾ ദൈവവചനത്തിൽ ഉടനീളം ഉൽപ്പത്തി പുസ്തകം 1:5 മുതൽ വെളിച്ചം എന്ന് നാം കാണുമ്പോൾ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അതിനെ പ്രതിനിധീകരിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് ആ സൃഷ്ടിയിൽ ആ വചനത്തെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ് ദേർ ബി ലൈറ്റ് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇരുണ്ട് കിടക്കുന്ന, പാഴും ശൂന്യമായി കിടക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്ന ഒരു ലോകത്തിലേക്ക് ലെറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ വെളിച്ചം അവിടെ ഉണ്ടായി. ഹി സെപ്പറേറ്റഡ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. ദൈവത്തിന്റെ സൃഷ്ടി നമ്മുടെ ഉള്ളിൽ നടന്നപ്പോൾ, ഞാൻ വീണ്ടും ജനനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആ വീണ്ടും ജനനം നമ്മുടെ ഉള്ളിൽ നടന്നപ്പോൾ ദൈവം ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് വരികയായിരുന്നു. ഇപ്പൊ വീണ്ടും ജനനത്തെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പുറമേയുള്ള എന്തെങ്കിലും കാര്യത്തെ അല്ല, എന്റെ ഹൃദയത്തിൽ എന്തു നടന്നു അതാണ് നാം കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ കർത്താവിലേക്കുള്ള വഴി, കർത്താവിനെ നമ്മൾ അറിഞ്ഞത് പല വഴികളിലൂടെ ആയിരിക്കാം അല്ലെ. ചിലപ്പോ ഒരു പ്രയാസത്തിന്റെ, ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ ഒരു സൗഖ്യദായകനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരു ബുദ്ധിമുട്ടുകളുടെ, എന്തെങ്കിലും തരത്തിലുള്ള ജീവിത ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഒരു സഹായകനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അങ്ങനെ പല വഴികളിലൂടെ, പല എക്സ്റ്റേണൽ ബാഹ്യമായ ദൃശ്യമായ പല വഴികളിലൂടെ ആയിരിക്കാം നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. എന്നാൽ നാം ഫോക്കസ് ചെയ്യേണ്ടത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് നടന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ വലിയ സ്നേഹം, അവന്റെ വീണ്ടും നമ്മെ വീണ്ടും ജനിപ്പിച്ച് തന്റെ മക്കളാക്കി തീർത്ത ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ബോധ്യം വരികയും അവന് സ്തുതിയും ആരാധനയും നന്ദിയും ഉള്ളവരായി നാം തീരുന്നത്. നമ്മുടെ ഫോക്കസ് നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കണം. ദൈവം വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമുക്ക് ആ വചനത്തിലേക്ക് മടങ്ങി വരാം. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 4 ആറാം വചനം. ദൈവമാണ് നമ്മുടെ ഇരുളായിരുന്ന ഹൃദയത്തിലേക്ക് വെളിച്ചമായി തന്റെ സാന്നിധ്യം കൊണ്ടുവന്നത്. അത് യേശു ക്രിസ്തുവിലുടെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ഞാനതിനെ ഇത്ര ഇങ്ങനെ കാണുവാൻ ഞാൻ ചിന്തിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, അവൻ ആരാണ് എന്നുള്ള ഒരു പരിജ്ഞാനം എന്റെ ഹൃദയത്തിൽ ലഭിച്ചപ്പോഴാണ് ആ വെളിച്ചം എന്റെ ജീവിതത്തിൽ വന്നത്. ദൈവമായ യേശു കർത്താവ് ആരാണെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം വന്നു. എന്നാൽ ഈ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബാഹ്യമായ പല കാര്യങ്ങൾ നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് നടത്തുവാൻ നമ്മൾ ഇടയായെങ്കിലും ദൈവം ആരാണെന്ന് എന്റെ അവസ്ഥ എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു വീണ്ടും ജനനം നടന്നത്. എന്നാൽ അതിന്റെ ഈ 4:4 പറയുന്നു ഇതിന്റെ മുമ്പിലത്തെ അവസ്ഥ എന്തായിരുന്നു. അതായത് യേശു ക്രിസ്തു വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതിന് മുമ്പ് നാം ആയിരുന്ന അവസ്ഥയെ ആ 4:4 എഴുതിയിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. അപ്പോൾ നാം എപ്പോഴും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ നമ്മൾ അവിശ്വാസിയായിരുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം ആയ സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവത്തെ സാത്താൻ എന്നാണ്, ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. അതായത് സുവിശേഷത്തിന്റെ തേജസ്സിലുള്ള ആ പ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതിരിക്കുവാൻ സംതിങ് പ്രിവെന്റഡ് ഇറ്റ്. അത് സാത്താനാണ് ചെയ്തത്, ഇരുട്ടാണ് ചെയ്തത്. എന്നാൽ സൃഷ്ടികർമ്മത്തിൽ ആദ്യമേ ദൈവം ചെയ്തതുപോലെ ലെറ്റ് ദേർ ബി ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ, ദൈവം അരുളി ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം വന്നു. ഒരുപക്ഷെ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നത് 6 മുമ്പായിരിക്കാം, 1 മുമ്പായിരിക്കാം, 10 മുമ്പായിരിക്കാം, 15 മുമ്പായിരിക്കാം, 20 മുമ്പായിരിക്കാം. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവം വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചപ്പോഴാണ് അവൻ ആരെന്നുള്ള പരിജ്ഞാനം, യേശു ക്രിസ്തു ആരെന്നുള്ള പരിജ്ഞാനം നമുക്ക് ലഭിച്ചത്. ലോകത്തിലെല്ലാം യേശു ക്രിസ്തു പല രീതിയിൽ അവർക്കറിയാം. എന്നാൽ അവൻ യഥാർത്ഥമായി ആരെന്ന് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയപ്പോഴാണ്, ദൈവം ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തെ തമ്പടുന്നപ്പോഴാണ് നാം വീണ്ടും ജനിച്ചത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എന്ത് നടന്നുവെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സാക്ഷ്യങ്ങളിലൊക്കെ ബാഹ്യമായി നടന്ന കാര്യങ്ങളാണ് നാം കേൾക്കുന്നതെങ്കിലും ദൈവവചനത്തിൽ അല്ലെങ്കിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഹൃദയത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ചുള്ള ധ്യാനം വല്ലപ്പോഴും ധ്യാനിക്കുകയല്ല, ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുന്നത് അവൻ നമ്മുടെ ഹൃദയത്തിൽ ചെയ്ത ആ പ്രവൃത്തി കാണുമ്പോഴാണ്. അപ്പോൾ ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. കൊളോസ്യലേഖനത്തിന്റെ 1 27 വചനമാണ് എടുക്കേണ്ട. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതേപോലെ ഒരു വചനമാണ് 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളേക്കാൾ വലിയവനാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഒരു ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ആയിരിക്കണം എന്നാണ് ദൈവവചനത്തിന്റെ കടന്നു പോകുന്നാൽ മനസ്സിലാകുന്നത്. എന്നാൽ ഈ ഉള്ളിൽ വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അപ്പൊ നമ്മൾ പുറമേയുള്ള വേറൊരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ രണ്ടാം കൊരിന്ത്യർ ലേഖനത്തിന്റെ 4 തന്നെ മടങ്ങി വരാം. അതിന്റെ 7
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ
മതി. എന്നാൽ എങ്കിലും ബട്ട് ഒരു കാര്യം നാം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉദ്ധരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നടന്ന കാര്യം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, എങ്കിലും ബട്ട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ലഭിച്ച ആ വെളിച്ചം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു വെളിച്ചമായി തന്നപ്പോൾ, അതിനെ ഇവിടെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് അത്യന്ത ശക്തിയെന്നും ദൈവത്തിന്റെ ദാനമെന്നും ആ വിലയേറിയ നിക്ഷേപമെന്നുമാണ് ദൈവത്തിന്റെ വചനം ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം, ദൈവത്തിന്റെ ദാനമായ നിക്ഷേപം വെച്ചിരിക്കുന്ന ഒരു പാത്രം, നാം ആയിരിക്കുന്ന ഈ പാത്രത്തെ മൺപാത്രമെന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ശക്തി ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അത് പ്രിസേർവ് ചെയ്തിരിക്കുന്നത് ഒരു മൺപാത്രത്തിലാണ്. ഈ മൺപാത്രത്തിന്റെ അവസ്ഥ, മൺപാത്രം എന്ന് പറയുന്നത് നമ്മുടെ നാം ഓരോരുത്തരുമാണ്. എന്നാൽ ഈ മൺപാത്രത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, ഈ മൺപാത്രത്തെ മൺപാത്രമാക്കി തീർക്കുന്നതെന്ന് അതിന്റെ താഴോട്ടുള്ള വചനത്തിൽ നമുക്ക് കാണാം. അതിന്റെ 8
ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു.
സ്തോത്രം. ഇവിടെ തുടർമാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എങ്കിലും ബട്ട്. ഒരു കോൺട്രാസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, വെളിച്ചവും ഇരുളും പോലെ ഒരു കോൺട്രാസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ തന്നെ ഒരു മൺപാത്രമായി നാം ആയിരിക്കുന്നു. അതിന്റെ 8 ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എല്ലാ സൈഡിൽ നിന്നും കഷ്ടങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഇടുക്കമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞെരുക്കം ഞങ്ങൾക്ക് തോന്നുന്നില്ല. പുറമേ ഒത്തിരി ഞെരുക്കങ്ങളാണ് ഞങ്ങൾക്ക് തോന്നുന്നതെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടുക്കം ഇല്ല എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഈ മൺപാത്രം എപ്പോഴും ഇനോ ഉപദ്രവം സഹിക്കുന്നതാണെങ്കിലും ഉള്ളില് ഒരു ഇടുക്കമില്ല. രണ്ടാമത് എഴുതിയിരിക്കുന്നു, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അതിന് ഇംഗ്ലീഷ് കുറച്ചും കൂടെ ക്ലിയർ ആണ്, പെർപ്ലെക്സ്ഡ് ബട്ട് നോട്ട് ഡെസ്പയറിംഗ്. പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമൊന്നും, അതായത് അന്താളിച്ചു നിൽക്കുക എന്ന് പറയും അല്ലെ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അല്ലെ. നമ്മുടെ ജീവിതത്തെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു മനസ്സിലാകുന്നില്ല. ഒത്തിരി നാളുകളായി ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, ചില അവസ്ഥകൾ മാറുന്നില്ല, ചില ബലഹീനതകൾ അവിടെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ നോക്ക് നമ്മളിങ്ങനെ പെർപ്ലെക്സ്ഡ്, മനസ്സിലാകുന്നില്ല. എങ്കിലും ആ നമ്മൾ നിരാശപ്പെടുന്നില്ല. കാരണം അതിന്റെ കാരണം നമുക്ക് അറിയത്തില്ല എങ്കിലും ഓ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് നിരാശപ്പെടാതിരിക്കുവാൻ കഴിയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ല, വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ലഭിക്കുന്നില്ല, പെർപ്ലെക്സ്ഡ് ആയിരിക്കുകയാണ്. പക്ഷേ ഓ നമ്മുടെ ഉള്ളിൽ ഒരു നിരാശയില്ല. കാരണം അതിന്റെ കാരണം എന്താണ്? വി നോ, ഗോഡ് നോസ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, അവനെല്ലാം അറിയാം. പിന്നെ എഴുതിയിരിക്കുന്നതാണ്, ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല. നമ്മുടെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. മറ്റാര് നമ്മെ തള്ളിക്കളഞ്ഞാലും, ഈ മൺപാത്രമായ നമ്മെ ആര് തള്ളിക്കളഞ്ഞാലും, നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആരാൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല? ദൈവത്താൽ ഒരിക്കലും നാം കൈവിടപ്പെടുന്നില്ല. മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടാലും, മനുഷ്യരാൽ ഉപദ്രവം ഏൽക്കുന്നവരാണെങ്കിലും, ദൈവത്താൽ കൈവിടപ്പെട്ടവരായി നാം ഒരിക്കലും ഒരിക്കലും തീരുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. വീഴുന്ന പല അവസ്ഥകളുണ്ട്, തളർന്നു കിടക്കുന്ന പല അവസ്ഥകളുണ്ട്. പക്ഷേ നാം ആ അവസ്ഥയിൽ തന്നെ തുടരുന്നില്ല, വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇതാണ് ഈ മൺപാത്രത്തിന്റെ അവസ്ഥ, ഇതിൽ കോൺട്രാസ്റ്റ്. ഈ അവസ്ഥയിലുള്ള ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്കിങ്ങനെ പറയുവാൻ കഴിയും. ഈ ദൈവവചനം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയുവാൻ നമുക്ക് കഴിയണം, കഴിയും. മറ്റൊന്നുകൊണ്ടൊന്നുമല്ല, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അല്ല. ഒരു വലിയ ശക്തി, നമ്മുടേതല്ലാത്ത ഒരു ശക്തി, ഒരു വലിയ നിക്ഷേപം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും, ബട്ട് ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് നിരാശപ്പെടാതെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. എന്റെ ഹൃദയത്തിൽ ഒരു ഞെരുക്കമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. ആ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. എനിക്ക് ഞാൻ വീണ് കിടക്കുന്ന സ്ഥലത്ത് അവിടെ കിടക്കാതെ മുന്നോട്ട് പോകുവാൻ എനിക്കു കഴിയുന്നു. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്, യേശുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വെളിപ്പെടേണ്ടതിന് അവന്റെ മരണം ഞാൻ എന്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈലന്റെ ജീവിതം ബാഹ്യമായി നോക്കുമ്പോൾ ഒരു മൺപാത്രത്തിന്റെ അവസ്ഥ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെയാണെങ്കിലും, തന്റെ ഉള്ളിൽ ഉള്ള ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം അവനെ എപ്പോഴും ഉത്സാഹഭരിതനായി മുന്നോട്ട് നടത്തിക്കൊണ്ട് ഇരിക്കും. പൗലോസ് ഈ രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വചനങ്ങളിൽ ഇത് പറയുന്നുണ്ട്.
നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു.
ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. പുറമേയുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, എന്നാൽ ഉള്ളിലെ അവസ്ഥ എന്താണ്? വലിയ സന്തോഷത്തിന്റെ അവസ്ഥ. അതിന്റെ 5-ാം വചനം പറയുന്നത്, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ഇതെല്ലാം പുറത്തെ അവസ്ഥ എല്ലാം, ഈ അകത്ത് ഭയം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ മൺപാത്രത്തിന്റെ അവസ്ഥ പേടിക്കുന്ന അവസ്ഥയാണ്, ഭയപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷേ ഉള്ളിൽ വളരെ വലിയൊരു ആശ്വാസം, വലിയൊരു സന്തോഷം, വലിയൊരു ധൈര്യം. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു എന്താ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മുടെ പുറത്തേക്ക് നോക്കി, പുറബാഹ്യമായ അവസ്ഥകളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കരുത്. ഇതുതന്നെയാണ് ഈ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തിൽ നമുക്ക് വളരെ പരിചയമായ ഒരു വചനമാണ്. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജഡത്തിലുള്ള ഒരു ശൂലം മാറ്റാൻ വേണ്ടി 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ കർത്താവിന്റെ സ്വരം ഇങ്ങനെയാണ് ഹൃദയത്തിൽ കേട്ടത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ബലഹീനതകൾ എന്താണെന്ന് പിന്നെയും താഴത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇതാണ്, ദിസ് ഈസ് എ കോൺട്രാസ്റ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ദൈവ ക്രിസ്തീയ ജീവിതത്തിന്റെ വൈരുദ്ധ്യം എന്ന് നാം പറയുന്നത്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വളരെ ബലഹീനരാണ്. വി ആർ സ്റ്റിൽ ഇൻ പ്രോബ്ലംസ്. പക്ഷെ ഉള്ളിൽ ഉള്ളിൽ നമ്മൾ വലിയൊരു ശക്തി അനുഭവിക്കുന്നുണ്ട്. നിരാശപ്പെടാതെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുവാൻ ഒരു ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ സത്യം, ഈ പരിജ്ഞാനം, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു ആരെന്നും അവൻ എന്താണ് നമ്മെ ശക്തീകരിക്കുന്നുള്ള പരിജ്ഞാനമാണ് ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. ഇതിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഫിലിപ്പി ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 11-13 വചനങ്ങളിലും അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്. 13-ാം വചനം ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്നെ ശക്തന്, അതിന്റെ 11-ാം വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അലംഭാവം എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ്, തൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എങ്ങനെ എങ്ങനെ? അതിന്റെ 11-ാം വചനം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയാകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തിയെ കുറിച്ചുള്ള ഒരു വെളിച്ചം, ഒരു പരിജ്ഞാനമാണ് നമ്മെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് എന്നാണ് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. കർത്താവ് യേശു തനി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാം വചനം. അതും കൂടെ നമുക്കൊന്ന് കാണാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനം.
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. ഏകനല്ല, അതിന്റെ തൊട്ടുമുമ്പിലത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് 32-ാം വചനത്തിൽ. നിങ്ങൾ തന്റെ ശിഷ്യന്മാരെ നോക്കി പറയും, നിങ്ങളെല്ലാവരും ഓരോരുത്തർ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോയി എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നും ഇരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. കർത്താവ് എന്നറിയാം, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ഈ ലോകത്തിൽ ആകത്തില്ല. നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പോ. നമുക്കറിയാം കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഉപേക്ഷിച്ചു പോയി, എന്നാൽ ഞാൻ ഏകനല്ല, കാരണം എന്റെ പിതാവ് എന്നെ ഒരു നാളും കൈവിടുകയില്ല. ഈ യാഥാർത്ഥ്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ വന്ന ആ വെളിച്ചം, ആ നിക്ഷേപം, ആ അത്യന്ത ശക്തി, ആ ദൈവത്തിന്റെ ദാനത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഈ കാലങ്ങളിൽ നാം വളരുവാൻ തിരിച്ചറിയുക, പുറമെയുള്ളതിനെ നോക്കി ജീവിക്കുവാൻ. അതുകൊണ്ടാണ് ആ അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ്. കാണുന്ന കാര്യങ്ങളെ നോക്കിയല്ല ഞങ്ങൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്, വിശ്വാസത്താൽ ആണ് മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെ ഈ സത്യത്തിൽ നാം പിടിക്കപ്പെട്ടാൽ, ഈ സത്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പല സംസ്ഥാനം പറയുന്ന പോലെ കഷ്ടത്തിലാണെങ്കിലും സന്തോഷം എന്റെ ഉള്ളിൽ പെരുകുന്നു, സമാധാനം എന്റെ ഉള്ളിൽ പെരുകുന്നു, ഉത്സാഹം എന്റെ ഉള്ളിൽ പെരുകുന്നു, മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നു, എന്റെ ഹൃദയം ഇടുങ്ങിയിരിക്കുന്നില്ല, ഒരു വിശാല ഹൃദയം എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ, ഇതിനെയാണ് ജയ ജീവിതം, ജയാളികളായി ജീവിക്കുക എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കാം. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പാഴ്ശൂന്യമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നീ വെളിച്ചം ഉണ്ടാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു പ്രകാശിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവൻ ആരെന്ന് പ്രകാശിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. കർത്താവേ, ആ അത്യന്ത ശക്തിയെ, ആ നിക്ഷേപത്തെ, ദാനമായ ദൈവത്തിന്റെ നിക്ഷേപത്തെ, ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നാളുകളിൽ ആ പരിജ്ഞാനത്തിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരും നീ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുവാൻ വരും കാലങ്ങളിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ വലിയ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.